ഇന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 28 അധ്യായത്തിൽ നിന്നാണല്ലോ നാം ചിന്തിക്കുവാൻ പോകുന്നത്. കുറ്റബോധത്താൽ ഉളവാകുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥ അനേകരിലും കാണാവുന്നതാണ്. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതില്ലാത്ത മനുഷ്യരെ ഇല്ല എന്നാണ്. അവരുടെ പ്രതികരണങ്ങൾ ഈ പറഞ്ഞ വിധത്തിലായിരിക്കും. അവരുടെ ഉള്ളിൽ അവർ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പാപത്തെപ്പോലെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിച്ചാൽ ഉടനെ തങ്ങളെ കൊത്തുകയാണെന്ന് ചിന്തിച്ച് അവർ പ്രതികരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, അവർ തങ്ങളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പാപത്തെപ്പോലെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിച്ചാൽ മതി, ഉടനെ അത് തങ്ങളുടെ അവസ്ഥ അറിഞ്ഞു പറയുകയാകുന്നു എന്ന് ചിന്തിച്ച് അവർ പ്രതികരിക്കും. അങ്ങനെ കള്ളി പുറത്താകും. അതിനെക്കുറിച്ച് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്കൊന്ന് നോക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28 അധ്യായത്തിന്റെ 1 വാക്യം: ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. മനുഷ്യർ പാപത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിച്ചാലും, അതായത് ഒരു വ്യക്തിയെ നിരന്തരമായ ഭയത്തിലും വ്യക്തിപരമായ കുറ്റപ്പെടുത്തലിലും ആക്കി തീർക്കുന്നു എന്ന് മറക്കരുത്. പല ആളുകളും പൊതുവായി പറയാറുള്ള പാപങ്ങളെ പോലും ന്യായീകരിക്കാറുണ്ട്. അവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നു. പലപ്പോഴും അതിൻ്റെ പിൻപിലെ കാരണം അവരിൽ ആ പാപമുണ്ട് എന്നതാണ്. ഇതുകൊണ്ട് അവർ നട്ടം തിരിയുകയാണ്. കുറ്റബോധം. അങ്ങനൊരു മാനസിക അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ മാനുഷികമായി യാതൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നാം ഒന്നും ചെയ്യാതെ തന്നെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു എന്നാണ് ശലോമോൻ പറയുന്നത്. പിന്നെ പറയുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു എന്ന്. ഒരു മനുഷ്യൻ കുറ്റക്കാരനല്ല എങ്കിൽ, അവന് പ്രാഗൽഭ്യമുണ്ട് എങ്കിൽ ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ കഴിയും. തൻ്റെ സ്വന്തം മനസ്സ് കുറ്റബോധം ഇല്ലാത്തതാണെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തയോ മനസ്സോ എന്തെന്നോർത്ത് അവൻ ഭയപ്പെടാറില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് അവനൊരു പ്രശ്നമേ അല്ല. അവൻ തൻ്റെ ഉള്ളിൽ വ്യക്തമായി അറിയാവുന്ന കാര്യം വെളിപ്പെടുത്തുന്നു. 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഒരു നീണ്ട ഭാഗമാണ് എങ്കിലും വളരെ അർത്ഥവത്തായ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാലും. സദൃശവാക്യങ്ങൾ 28 അധ്യായത്തിന്റെ 2 മുതൽ: ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിൻ്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. ന്യായപ്രമാണം എന്നതുകൊണ്ട് ദൈവവചനം എന്നാണല്ലോ ഇവിടുത്തെ അർത്ഥം. ശലോമോന്റെ സമയം വരെ എഴുതിയിട്ടുള്ള സകലതും എന്നാണ് ഇവിടുത്തെ അർത്ഥമെന്ന് മറക്കരുത്. പഞ്ചഗ്രന്ഥങ്ങളും യോശുവയുടെ പുസ്തകവും ന്യായദേവന്മാരുടെ പുസ്തകവും സങ്കീർത്തനങ്ങളിൽ നല്ല ഒരു പങ്കും അതിൽ ഉൾപ്പെടും എന്ന് നമുക്കിവിടെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. ദൈവം ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്നത് ദൈവം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആദ്യം നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കണം. ദൈവമില്ലാത്ത മനുഷ്യൻ്റെ അഥവാ ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ദൈവം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവപൈതലായിത്തീർന്നിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി എന്ന് പറഞ്ഞാൽ അത് വെറും അബദ്ധമാണ്. പിന്നെ ഒരു സംതൃപ്തിക്ക് അങ്ങനെ പറയാവുന്നതാണ്, യാഥാർത്ഥ്യമാവുകയില്ല എന്ന് മാത്രം. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം തൻ്റെ ചെവി ചായ്ക്കുന്നത്. ഇവിടെ സദൃശവാക്യങ്ങളിൽ പറയുന്നത് ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു എന്നത്രേ. ഇനിയും 10 വാക്യം നോക്കിക്കാട്ടെ: നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. ഇന്ന് ലോകത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന ദൈവീക നിയമങ്ങളിൽ ഒന്നത്രേ ഇത്. ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും അത് കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, ദാവീദ് തൻ്റെ പാപത്താൽ തൻ്റെ സ്വന്തം കുടുംബത്തിലും ഭവനത്തിലും അപവാദം കൊണ്ടുവന്നു. 11-ാം വാക്യം നോക്കിക്കാട്ടെ, ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. ധനം പലപ്പോഴും നിഗളത്തിലേക്കും കലഹത്തിലേക്കും നയിക്കും. അവ ഏതാണ്ട് ഒരുമിച്ച് പോവുകയും ചെയ്യും. അഗതികൾക്ക് ആരും എങ്ങും സ്ഥാനം നൽകില്ല. അവൻ പറയുന്നത് ആർക്കും കേൾക്കുകയും വേണ്ട. എല്ലാവർക്കും വേണ്ടത് സ്ഥാനവും മാനവും ധനവും ഉള്ളവരെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താകുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചാലും, ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. അഗതി, അതെ, ഈ ലോകത്തിലെ സമ്പത്തില്ലാത്തവൻ, എന്നാൽ അവൻ വിശ്വാസത്തിൽ സമ്പന്നനാണ്, ധനവാനാണ്. അവൻ ധനവാന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചിട്ട് അത് വെറും പൊള്ളയാണെന്നും അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും ഇല്ല എന്നും മനസ്സിലാക്കുന്നു. അത് യഥാർത്ഥമാണെങ്കിൽ തന്നെ അതിൽ വിവേചനത്തിൻ്റെ അംശമില്ല എന്നും ആത്മീക കാര്യങ്ങളുടെ അറിവ് ഇല്ല എന്നും വ്യക്തമാകും. ഇത് വളരെ പ്രായോഗികമായ ഒരു സദൃശവാക്യമാണല്ലേ. പലപ്പോഴും ഇതിനെ നാം അവഗണിക്കാറുണ്ട്. ഇനിയും ഞാൻ 13-ാം വാക്യമാണ് വായിക്കുവാൻ പോകുന്നത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇതൊരു മഹത്തായ സദൃശവാക്യമാണ്. തങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുവാനുള്ള വിശ്വാസികളുടെ ശ്രമം ഇന്ന് പൊതുവെ കാണാവുന്നതാണ്. ഇന്ന് സഭകളിൽ പാപമെന്ന ഈ അർബുദത്തെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു നിശബ്ദത നമുക്ക് കാണാവുന്നതാണ്. അതേക്കുറിച്ച് സംസാരിക്കുവാൻ മനുഷ്യർക്ക് ഇഷ്ടമില്ല. അഥവാ ആരുടെയെങ്കിലും പാപം ചൂണ്ടിക്കാണിച്ചാൽ അവർ സഭ വിട്ടുപോയാലോ എന്ന ഭയത്തിലാണ് പല സഭാ ശുശ്രൂഷകന്മാരും മുൻപോട്ട് പോകുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ അവസ്ഥ സമ്മതിച്ചു കൊടുക്കുവാൻ ആർക്കും മനസ്സുമില്ല. തങ്ങൾ വളരെ നല്ലവരാണെന്ന് ചിന്തിക്കുവാനാണ് മനുഷ്യർക്ക് താല്പര്യം. എന്നാൽ നമ്മോടിവിടെ പറഞ്ഞിരിക്കുന്നത് അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്നത്രേ. ഇതേ ചിന്ത പുതിയ നിയമത്തിൽ നാം കാണുന്നു. അത് ഇപ്രകാരമാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഏത് ഭാഗത്താണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമല്ലോ. ആ, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇത് പാപത്തെ പരസ്യമായി ഏറ്റുപറയുന്നതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. ഏറ്റുപറച്ചിൽ എപ്പോഴും താങ്കളും ദൈവവുമായിട്ടാണ്. ഹൃദയത്തിൽ പാപബോധമുണ്ടാകുമ്പോൾ, അതേക്കുറിച്ചുള്ള അനുതാപമുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറയുന്നു. പാപത്തെ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പാപമില്ലാത്ത വ്യക്തിയെപ്പോലെ താങ്കളുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണ്. താങ്കൾ പാപം ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിക്കുന്ന പക്ഷം താങ്കൾക്ക് കരുണ ലഭിക്കും. എത്ര മനോഹരമാണത്! ക്ഷമ ലഭിക്കുന്നതിൻ്റെ 1-ാമത്തെ പടി ഏറ്റുപറച്ചിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇന്നും ദൈവസന്നിധിയിൽ പോയി മനഃപൂർവമായി, അതെ, ഹൃദയവേദനയോടെ പാപം ഏറ്റുപറയാത്തതായ ഏതെങ്കിലും പാപമുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവയെ ഏറ്റുപറയുക. ഇല്ല എങ്കിൽ ജീവിതത്തിൽ ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഒരു ദൈവവേദനയുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവസന്നിധിയിലേക്ക് ചെന്ന് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള പദവി. 14-ാം വാക്യം നോക്കിക്കാട്ടെ, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിലകപ്പെടും. ഇവിടെ ഭയമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന ആ ഭയത്തെക്കുറിച്ചല്ല, യഹോവാഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, എപ്പോഴും പേടിച്ച് പലതിനെ ചൊല്ലി ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല. യഹോവാഭക്തിയിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം ഇതത്രേ. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നോർക്കുക. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് തുറന്നിരിക്കും. ഹൃദയം കഠിനമാക്കുന്നവൻ എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകുന്നു ഇത്. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും ദൈവത്തെ ശ്രദ്ധിക്കുന്നവനാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ നടക്കുവാൻ ശ്രമിക്കുന്നവനാണ് അങ്ങനെയുള്ള മനുഷ്യൻ. ദൈവം മുൻപാകെ താഴ്മയോടെ അവൻ നടക്കുന്നു. തൻ്റെ ബലഹീനതകളെ അംഗീകരിക്കുന്നവനായും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായും അവൻ നടക്കുന്നു. ഇതത്രേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. 17 വാക്യം നോക്കിക്കാട്ട്. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. ഭയാനകമായ ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യൻ തൻ്റെ മനസാക്ഷിയിൽ ഭയാനകമായൊരു ഭാരം വഹിക്കേണ്ടതുണ്ട്. സാധാരണ അങ്ങനൊന്ന് അവനെ ഒടുവിൽ ആത്മഹത്യയിൽ കൊണ്ടുചാടിക്കും. ഇനിയും 29 അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 1 വാക്യം ഞാൻ വായിക്കട്ടെ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ഒരു മനുഷ്യനെ ശരിയായ വഴിയിൽ കൊണ്ടുവരുവാൻ ദൈവം അനേകം മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ഒരുവൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കാം. പലപ്പോഴും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ശ്രദ്ധിക്കാതിരുന്ന പലരും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എനിക്കറിയാം. ഈ ആയുസിൽ തന്നെ ദൈവന്യായവിധിയിൽ ആയിത്തീരുന്നത് എത്ര പരിതാപകരമാണ്. വീണ്ടും വീണ്ടും ഒരേ തെറ്റ് ചെയ്യുന്നത് അത്യാപത്ത് ക്ഷണിച്ചു വരുത്തുകയാണ്. ശാസന അവഗണിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അറിയില്ലായെങ്കിൽ പോകട്ടെ എന്ന് കരുതാം, അറിയാമെങ്കിലോ? കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ പലരും ശ്രമിക്കുന്നു. എത്രയെത്ര കൺവെൻഷനുകളിൽ പങ്കെടുത്തു, എത്രയെത്ര കൂട്ടായ്മകളിൽ കൂടി ദൈവശബ്ദം കേട്ടു, എത്രയെത്ര വിശുദ്ധന്മാർ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് പിന്നെയും മറുതലിക്കുന്ന സ്വഭാവം. അതെ, നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുവാനുള്ള വഴിയിലാകുന്നു അങ്ങനെയുള്ളവർ. 2 വാക്യം നോക്കിക്കാട്ട്. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. ദുഷ്ടൻ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയല്ല, എന്നാൽ ഒരൊറ്റ നീതിമാൻ ഒരു രാഷ്ട്രത്തിന് മുഴുവൻ അനുഗ്രഹം കൊണ്ടുവരുവാൻ മതിയായവനാണ്. മറ്റെന്തിനേക്കാളും ഏറെ നമ്മുടെ രാഷ്ട്രത്തിന് ഇന്ന് ആവശ്യം അതാണ്, നീതിയോടെ ഭരിക്കുന്നവർ. സകല പ്രശ്നത്തിനും പരിഹാരം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്ന മനുഷ്യരെ അല്ല നമുക്കിന്ന് ആവശ്യം. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് യാതൊരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല സുഹൃത്തെ. അങ്ങനെ ആരെങ്കിലും പറയുന്ന പക്ഷം അത് അബദ്ധം മാത്രമാണ്. നമുക്കിന്ന് ആവശ്യം നീതിമാന്മാരായ ആളുകളെയാണ്. അതെ, എന്ത് വില കൊടുത്തും സത്യത്തിനു വേണ്ടി നിൽക്കുന്ന മനുഷ്യരെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു വലിയ പാർട്ടിയെക്കാളും കരുത്തുള്ളവനാണ്. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം നെടുവീർപ്പെടുന്നു എന്ന് നാം വായിച്ചു. ആർക്കാണ് നാം വോട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4 വാക്യം. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. ദാവീദ് ഒരു നല്ല രാജാവായിരുന്നു. മനുഷ്യരുടെ മേൽ നീതിയോടെ ഭരണം നടത്തിയിരുന്ന ഭരണാധിപനായിരുന്നു ദാവീദ്, ദൈവഭയത്തിൽ ഭരിച്ച രാജാവ്. എന്നിട്ടും തൻ്റെ ഭവനം ശരിയായിട്ടുള്ളതല്ല എന്ന് ദാവീദ് ഏറ്റുപറയുകയുണ്ടായി. ക്രിസ്തു മാത്രമേ ന്യായവിധിയിൽ രാജ്യം സ്ഥാപിക്കുകയുള്ളൂ. ലോകത്തിനുള്ള ഒരേ ഒരു ആശ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് മാത്രമാണ്. അവൻ ഭൂമിയെ ന്യായം വിധിക്കുവാൻ വരുന്നതിന് മുൻപ് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും എന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. 10 വാക്യം നോക്കിക്കാട്ട്. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു, നേരുള്ളവരോ അവൻ്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. രക്തപാതകന്മാരായ മനുഷ്യർ കൊലപാതകന്മാരാണ്. അവരുടെ ഹൃദയത്തിൽ പക നിറഞ്ഞു നിൽക്കുന്നു. കർത്താവായ യേശു പറഞ്ഞു, നീ നിന്റെ സഹോദരനെ പകയ്ക്കുന്ന പക്ഷം നീ ചെയ്യുന്നത് കൊലപാതകമാണ്. കായീൻ ഒരു കൊലപാതകനായിരുന്നു. കൊല ആരംഭിച്ചത് അവൻ്റെ ഹൃദയത്തിലാണ്. മനുഷ്യൻ്റെ വീഴ്ചയുടെ വലിപ്പവും വേഗതയുമാണ് അത് കാണിക്കുന്നത്. ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണരായിട്ടായിരുന്നു. അവർ വീണപ്പോൾ ഈ ഭൂമിയിലേക്ക് അവർക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് പാപികളെ മാത്രമാണ്. തങ്ങളുടെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള മക്കളെയാണ് അവർ നൽകിയത്. കായീൻ അവരിൽ ഒരാളായിരുന്നു. ഹൃദയത്തിൽ കുലപാതകവുമായി ജനിച്ച ഒരു കുട്ടിയാണ് അവൻ. അവൻ അവൻ്റെ സഹോദരനെ വെറുത്തു, അവനെ കൊന്നുകളഞ്ഞു. ഇനിയും 17 ബാക്കി നോക്കിക്കാട്ടെ. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. ശിക്ഷണത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെയും കാണുന്നത്. മക്കളെ ശിക്ഷണത്തിൽ വളർത്തണം, അച്ചടക്കത്തോട് വളർത്തണം. 18 വാക്യം, വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കണം, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. വെളിപ്പാട് എന്നുള്ള ഭാഗത്ത് ദർശനം എന്ന് പലപ്പോഴും കാണാവുന്നതാണ്. ദർശനം ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ദർശനം എന്നാൽ ആത്മീയ അറിവ്, ബോധം എന്നൊക്കെയാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ അവന് ദൈവവചനത്തിൻ്റെ അറിവ് നൽകുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. ശമൂവേലിൻ്റെ 1:3 നാം കാണുന്നത്, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്നു, ദൈവവചനത്തിൻ്റെ അറിവ് ജനങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ആയതിനാൽ അത് വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിക്കുന്നു. അതെ, ദർശകൻ. ദൈവം സഭയ്ക്ക് നൽകിയ വരങ്ങളിൽ ഒന്നാണ് ആത്മീയ വിവേചനം. അത് ദൈവവചനത്തിൻ്റെ അറിവാണ്. അത് പ്രാപിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദനം മാത്രമാണ്. ഇനിയും 30 ഈ അധ്യായത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സദൃശവാക്യങ്ങൾ അനുഭവജ്ഞാനമുള്ള ഒരു അജ്ഞാതനാൽ എഴുതപ്പെട്ടവയാണ്. അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറഞ്ഞിരിക്കുന്നത് ആഗൂർ എന്നത്രേ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ പറ്റി നമുക്കറിയാവുന്നതെല്ലാം 1 നിന്നുമാണ്. ഞാനൊന്ന് വായിക്കാം. യാക്കേയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ, ഒരു അരുളപ്പാട്, ആ പുരുഷൻ്റെ വാക്യമാവിത്. ആഗൂർ അജ്ഞാതനായൊരു എഴുത്തുകാരനായിരുന്നു, അറിയപ്പെടാത്ത ഒരു ദർശകൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാമാന്യ നാമങ്ങൾ എബ്രായ ഭാഷയിലെ എല്ലാ പേരും പോലെ പ്രത്യേക അർത്ഥമുള്ളത് തന്നെയാണ്. ആഗൂർ എന്നാൽ ശേഖരിക്കുന്നവനെന്നും യാഖേ എന്നാൽ ഭക്തിയുള്ളവൻ എന്നുമാണ്. ഇനി നമുക്ക് 4 പോകാം. ഞാനൊന്ന് വായിക്കട്ടെ. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവൻ ആർ? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേർ എന്ത്? നിനക്കറിയാമോ? ഇത് രസമായിരിക്കുന്നു. യഹോവയായ ദൈവം ഇയ്യോബിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ചിലതാണ് ഇവിടെ നാം കാണുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ആരെ കൊണ്ട് കഴിയും? കർത്താവായ യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3:13, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. ഈ കാരണത്താലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സൃഷ്ടിപ്പിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെയും കാര്യത്തിൽ ആധികാരികമായി സംസാരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു മാത്രമാകുന്നു എന്ന്. ആ അറിവ് മറ്റ് യാതൊരു മനുഷ്യരിലും നമുക്ക് കാണുവാൻ കഴിയില്ല, അതാർക്കും നൽകിയിട്ടുമില്ല. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശരിയായൊരു വിവരണം നമ്മുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. ശാസ്ത്രജ്ഞന്മാർക്ക് അതിന് കഴിയുന്നില്ല. പരിണാമ സിദ്ധാന്തവുമായി വരുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അവർക്ക് ശരിയായ അറിവില്ല എന്നതിൻ്റെ തെളിവാണ്. കോടികൾ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ കണക്കില്ലാത്തതുപോലെ പണം ചെലവഴിച്ച് ചന്ദ്രനിലും മറ്റും പോയി കല്ലുകളും മണ്ണും കൊണ്ടുവരുന്നത് ഇവിടെ അവ കിട്ടാത്തതിനാലല്ല, പിന്നെയോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കുവാൻ കഴിയുമോ എന്നറിയുവാനാണ്. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത്രേ. അങ്ങനെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. എന്നാൽ അടുത്ത വാക്യം നാം വായിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടിപ്പിൻ്റെ പ്രവർത്തനത്തെ വിവരിക്കുവാൻ ചിലർ ഈ ഭാഗം ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ താൻ എങ്ങനെയാണ് സൃഷ്ടിപ്പ് നിർവഹിച്ചതെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ല, നമുക്കതറിയില്ല. ശാസ്ത്രജ്ഞന്മാർക്കോ വേദപണ്ഡിതന്മാർക്കോ അതറിയില്ല. ദൈവം ഇയ്യോബിനോട് ചോദിച്ച ചോദ്യം എനിക്കിഷ്ടമാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഓരോ വ്യക്തിയോടും ദൈവത്തിന് ചോദിക്കുവാനുള്ളത് അതത്രേ. ആർക്കും അതിൻ്റെ ഉത്തരമില്ല. ആഗൂർ ചോദിച്ച ചോദ്യവും എനിക്കിഷ്ടമാണ്. കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? എന്തെങ്കിലും സാധനം നാം നമ്മുടെ കൈകളിൽ പിടിക്കുന്നത് പോലെ ദൈവം കാറ്റിനെ തൻ്റെ കൈകളിൽ പിടിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. എന്തൊരു ചിത്രമാണിതല്ലേ? മനുഷ്യൻ ഇതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ താനാകുന്നു എന്ന് യേശു പറഞ്ഞ അതേ ഭാഗത്ത് അവൻ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 3:8 എട്ടാം വാക്യത്തിൽ, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നീ അറിയുന്നില്ല. ഇത് ഉന്നതമായൊരു ചിന്തയാണ്. ഇനി 5 ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ദൈവവചനത്തെപ്പോലെ താങ്കളെ ശുദ്ധീകരിപ്പാൻ ശക്തമായ ഒന്ന് വേറെയില്ല. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. ഏതൊരു സോപ്പിനേക്കാളും നല്ലതാണത്. അത് അത്ഭുതകരമായി ശുദ്ധി ചെയ്യുന്നതാണ്, നിർമ്മലീകരിക്കുന്നതാണ്. 6 അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ദൈവവചനത്തെ നാം കൈകാര്യം ചെയ്യുന്നത് എത്ര ശ്രദ്ധിച്ചു വേണം എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു മനുഷ്യൻ കള്ളനാകുന്ന പക്ഷം അവനെ അങ്ങനെ വിളിക്കുന്നതിൽ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 7-9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. അതിമനോഹരമായ ഈ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തവരുടെയും മുഖസ്തുതി പറയുന്നവരുടെയും കള്ളം പറയുന്നവരുടെയും ഇടയിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ശ്രദ്ധിക്കണേ, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ഈ പറഞ്ഞ വിധത്തിലുള്ളവരുടെ കൂടെ കഴിയുക എന്നാൽ അണലിയുടെ കൂട്ടിൽ കഴിയുന്നത് പോലെ ആകുന്നു. വ്യാജവും ഭോഷ്കുമില്ലാത്ത ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. തുടർന്ന് അവൻ പറയുന്നത്, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ ഞാൻ വഴിയുടെ മധ്യത്തിൽ കൂടി പോകട്ടെ കർത്താവേ. വളരെയേറെ സമ്പത്തുണ്ടാകുന്നത് അപകടകരം ആകാവുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടുമില്ലാത്തതും ആപത്താണ്. അതിനുള്ള കാരണവും ആഗൂർ ഇവിടെ വ്യക്തമായി പറയുന്നു. ന്യായമായി ചിന്തിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥനയാണിത്. വളരെയേറെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ജീവിതം അനുഗ്രഹപ്രദമാകൂ, ആസ്വദിക്കുവാൻ കഴിയൂ എന്ന് കരുതുന്ന അനേകരുണ്ട്. അത് ലോകത്തിൻ്റെ ചിന്താഗതിയാണ്. അങ്ങനെ ഒരു ചിന്ത വികലവുമാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവവഴികളിൽ മുൻപോട്ടു പോകുവാനും തടസ്സമായി ഒന്നുമുണ്ടാകരുത്. ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി ദൈവവഴികളിൽ നടക്കുക. പ്രയോജനപ്രദമായ ജീവിതം, അതെ, അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ലോകപ്രകാരം നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു എന്നത്രേ. വെറും മണ്ടത്തരമല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സമൃദ്ധിയിലിരിപ്പാലും വിശന്നിരിപ്പാലും ബുദ്ധിമുട്ടനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അതെ, അതാണ് അതിൻ്റെ രഹസ്യം. നാം പലപ്പോഴും വളരെയധികം വാരിക്കൂട്ടിയിട്ട് സന്തോഷിക്കുവാൻ കാത്തിരിക്കുന്നു. എന്നാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, ദൈവവൈതലെന്ന ആ സ്ഥിതിയിൽ സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യം.